الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى أصحابه أجمعين أما بعد عمر بن الخطاب رضي الله عنه സീറയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം രണ്ടാമത്തെ ഖലീഫയാണ്. അതുപോലെ അൽ അഷ്റത്തുൽ മുബഷറൂൻ, സ്വർഗം ഉറപ്പ് പറയപ്പെട്ട 10 സ്വഹാബിമാരിൽ രണ്ടാമത്തെ ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് നമുക്കറിയാം, ഉമർ ഇബ്നുൽ ഖത്താബ് ഇബ്നു നുഫൈൽ ഇബ്നു അബ്ദുൽ ഉസ്സ ഇബ്നു റിയാഹ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഖുർത്ത് ഇബ്നു റസാഹ് ഇബ്നു അദി ഇബ്നു കഅബ് ഇബ്നു ലുഐ. അദി ഇബ്നു കഅബ് ഖാബ് ഇബ്നു ലുഐ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവികരിൽപ്പെട്ട ഒരാളാണ്. അവിടെ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസബും ഉമർ റളിയല്ലാഹുവിൻ്റെ നസബും കൂടിച്ചേരുന്നു. അങ്ങനെ ഖുറൈശിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് തന്നെ അവരോട് യോജിക്കുന്ന നസബുള്ള പരമ്പരയുള്ള ഖുറൈശികളുടെ ഒരു നേതാവായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പിതാവ് അൽ ഖത്താബ് ഇബ്നു നൗഫൽ. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഹൻതമ ബിൻതു ഹാഷിം അൽ മഖ്സൂമിയ്യ എന്ന് ഒരഭിപ്രായമുണ്ട്. അതല്ല, ഹൻതമ ബിൻതു ഹിഷാം എന്നഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ ബിൻതു ഹിഷാം എന്നാണെങ്കിൽ അബു ജഹലിൻ്റെ സഹോദരിയായിരിക്കും അവരുടെ ഉമ്മ. ഈ അഭിപ്രായമാണ് ശരിയെങ്കിൽ അബു ലഹബിൻ്റെ സഹോദരിയുടെ മകനാണ് ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ കുന്യത്ത് അബു ഹഫ്സ് എന്നാണ്. മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, കുന്യത്ത് വിളിക്കുക എന്നുള്ളത് അറബികളുടെ ഒരു ആദത്താണ്, അവരുടെ രീതിയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തുടർന്നിട്ടുള്ള കാര്യമാണ്. ഒരാൾ ബഹുമാനിക്കാൻ വേണ്ടി കുന്യത്ത് ചേർത്തിട്ട് വിളിക്കും. അദ്ദേഹത്തിന് അബു ഹഫ്സ് എന്ന് കുന്യത്ത് വരാനുള്ള കാരണം എന്താണ്? സാധാരണഗതിയിൽ മൂത്ത ആൺകുട്ടിയുടെ പേരാണ് കുന്യത്തായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അബ്ദുല്ലാഹ് എന്നാണ് മുതിർന്ന ആൺകുട്ടിയുടെ പേരെങ്കിൽ അബു അബ്ദുല്ലാഹ് എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അബു ഹഫ്സ് എന്ന പേര് വന്നത്? ഹഫ്സ് എന്ന ഒരു കുട്ടി, ഒരു മകൻ അദ്ദേഹത്തിനില്ല. ഹഫ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം സിംഹക്കുട്ടി എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അദ്ദേഹത്തിന് ആ കുനിയത്ത് കൊടുത്തത് എന്നാണ് പറയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ധീരത കാരണം. ബദർ യുദ്ധത്തിൻ്റെ സമയത്താണ് അബു ഹഫ്സ് എന്ന് ആദ്യമായി അദ്ദേഹത്തെ വിളിച്ചത് എന്ന് പറയപ്പെടുന്നു. അൽ ഫാറൂഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ലഖബ്, വിളിപ്പേര്. അദ്ദേഹം അറിയപ്പെടുന്ന പേര് അൽ ഫാറൂഖ്. നമുക്കറിയാം ഉമറുൽ ഫാറൂഖ് എന്നാണ് പറയാറുള്ളത്. എന്തുകൊണ്ടാണ് ഫാറൂഖ് എന്നുള്ള പേര് വന്നത്? ഫാറൂഖ് എന്ന് പറഞ്ഞാൽ ഫർറഖ എന്ന് പറഞ്ഞാൽ ഭിന്നിപ്പിച്ചു എന്നാണ്, വേർതിരിച്ചു. അദ്ദേഹത്തിന് ആ പേര് വരാനുള്ള കാരണം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി മക്കയിൽ മുസ്ലിമും കാഫിറും മുവാഹിദും മുശ്രിക്കും വേർതിരിഞ്ഞു. കാരണം അതിനു മുമ്പ് മുസ്ലിങ്ങൾ വളരെ രഹസ്യമായിട്ടായിരുന്നു ദഅവത്ത് നടത്തിയിരുന്നത്. അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് പരസ്യമായി നടക്കാൻ പോലും പേടിയായിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു മുസ്ലിം ആയതോടുകൂടി അവർ പരസ്യമായി പുറത്തിറങ്ങി നടക്കാനും പരസ്യമായി ഇബാദത്ത് ചെയ്യാനും ഒക്കെ തുടങ്ങി. അതുപോലെ ഉമറിൻ്റെ കൂടെ ഒരാളെ കണ്ടാൽ അത് മുസ്ലിമാണ് എന്ന് വ്യക്തമാകും. അങ്ങനെ ഇസ്ലാമും കുഫറും തമ്മിൽ വേർതിരിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അൽ ഫാറൂഖ് എന്ന അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹം ജനിച്ചത് ആമുൽ ഫീൽ, ആനക്കലഹം, കാബ പൊളിക്കാൻ വേണ്ടി ആനയുമായി യമനിൽ നിന്ന് സൈന്യം വന്ന ആ സംഭവം, അത് കഴിഞ്ഞ് 13 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 13 വർഷം പ്രായം കുറഞ്ഞ, 13 വയസ്സ് കുറഞ്ഞ ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതത്തെക്കുറിച്ച് പറയുന്നത് ഖാൻ റളിയല്ലാഹു അൻഹു തവീലൻ ജസീമൻ, വളരെ നീണ്ടു തടിച്ച ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ശദീദ സല, നല്ല കഷണ്ടിയുള്ള ആളായിരുന്നു, മുടി തലയിൽ കുറവായിരുന്നു. അബ്യദ് തഅലുഹു ഹംറ, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഖാന അഅസറ യസർ, അദ്ദേഹം ഇടത് കൈയും വലത് കൈയും ഒരുപോലെ ഉപയോഗിക്കുന്ന ആളായിരുന്നു. ചില ആൾക്കാർക്ക് ഇടത് കൈയായിരിക്കും കൂടുതൽ സ്വാധീനം, ഭൂരിപക്ഷം ആളുകൾക്കും വലത് കൈയായിരിക്കും സ്വാധീനം. അദ്ദേഹത്തിന് ഇടതും വലതും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. ജാഹിലിയ കാലത്ത് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഖുറൈശികളുടെ അഷ്റാഫ് ഖുറൈശ് എന്നറിയപ്പെടുന്ന, അവരുടെ കൂട്ടത്തിലെ നേതാക്കന്മാരെന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന് അവരെ ഏൽപ്പിച്ചിരുന്ന ജോലി സഫാറത്ത്. സഫാറത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എംബസികൾക്കൊക്കെ സഫാറത്ത് എന്നാണ് പറയാം. വന്ന് അദ്ദേഹം ഖുറൈശികളും മറ്റു ഗോത്രങ്ങളും തമ്മിലുള്ള നയതന്ത്രപരമായ കാര്യങ്ങൾ, യുദ്ധവും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ പരസ്പരം സംഭാഷണം നടത്താനൊക്കെ പറഞ്ഞേക്ക ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള ആളായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ജാഹിലിയ കാലത്ത് തന്നെ ഒരു നിരവധി കഴിവുകളുള്ള ആളായിരുന്നു. അന്ന് അദ്ദേഹത്തിന് വായന അറിയാമായിരുന്നു. അന്ന് വായന അറിയാമെന്ന് പറഞ്ഞാൽ ഇന്ന് വിമാനം പറത്തുനിന്ന് പറയുന്നതിനേക്കാളും വലിയ കഴിവാണ്. കാരണം അത്രയും ആളുകൾ, ഇന്ന് എത്ര പൈലറ്റുമാരുണ്ടോ അത്രയും ആളുകളെന്നില്ല എഴുത്തറിയുന്ന ആളുകൾ. വിരലെണ്ണാവുന്ന ആളുകൾക്കാണ് എഴുത്തുമാനെ അറിയുന്നത്. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ദുന്യവിയായ കാര്യങ്ങളിൽ മുൻനിരയിൽ നിന്നിരുന്ന ഒരാളാണ് ഉമർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പിന്നെ മൽപിടുത്തത്തിൽ മുസാറാത്ത്, മൽപിടുത്തം അതിൽ മികച്ചു നിന്നിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ കുതിരയിൽ കുതിര പന്തയം അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പിന്നെ കുതിരയെ ഓടിപ്പിക്കുന്ന കാര്യത്തിൽ കഴിവുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ കവിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ധാരാളം കവിത പഠിക്കുകയും കവിത പറയുകയും ചെയ്യുന്ന ആളായിരുന്നു. അതുപോലെ നല്ലൊരു കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞതുപോലെ തണുപ്പ് കാലത്തും അതുപോലെ തന്നെ ചൂട് കാലത്തും അള്ളാഹു ഖുറൈശികൾക്ക് കച്ചവടത്തിനുള്ള യാത്ര എളുപ്പമാക്കി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ചൂട് കാലമായാൽ അവർ ഷാമിലേക്ക് പോകും, ഫലസ്തീൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോയി കച്ചവടം ചെയ്യും. തണുപ്പ് കാലമായാൽ യമനിലേക്ക് പോകും. ഈ യാത്രകളിലൊക്കെ പോകാറുള്ള ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇങ്ങനെയുള്ള കഴിവുകളൊക്കെയുള്ള ഒരു നേതാവായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി വന്നപ്പോൾ, റിസാലത്ത് കിട്ടിയപ്പോൾ സ്വാഭാവികമായും ഖുറൈശികളുടെ യുദ്ധകാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഇസ്ലാമിൻ്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കടുത്ത ശത്രുതയുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നുവെന്ന് ചരിത്രങ്ങൾ കാണാം. അങ്ങനെയുള്ള കടുത്തൊരു ശത്രുവായിരുന്നു അദ്ദേഹം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായി ഇമാൻ തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബി അഹബ്ബി ഹാദൈനി റജുലൈനി ഇലൈക്. അല്ലാഹുവേ, ഈ രണ്ട് പേരിൽ ആരെയാണോ നിനക്ക് കൂടുതൽ ഇഷ്ടം അവനെക്കൊണ്ട് ഇസ്ലാമിന് നീ ഇജ്ജത്ത് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ആരൊക്കെയാണത്? ബി അബി ജഹൽ ഔ ബി ഉമർ ഇബ്നുൽ ഖത്താബ്. എന്തെങ്കിലും അബു ജഹൽ അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ്. കാരണം ഈ രണ്ടുപേരും ഖുറൈശികളുടെ നേതാക്കന്മാരും വലിയ സ്വാധീനമുള്ള ആളുകളുമാണ്. ഈ രണ്ടിലൊരാൾ മുസ്ലിമാകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ പ്രവാചകത്വത്തിൻ്റെ ആറാമത്തെ വർഷം ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നമുക്കറിയാം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച കഥ നിങ്ങൾ കേട്ടിരിക്കും. പക്ഷെ അത് ലൈഫാണ്. അദ്ദേഹം തൻ്റെ സഹോദരി ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ സഹോദരിയുമായി പിന്നെ സംസാരമുണ്ടായി. അവരിൽ നിന്ന് ഖുർആൻ കേട്ടു. സഹോദരിയുടെ ഭർത്താവിൽ നിന്ന് ഖുർആൻ കേൾക്കുകയും അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്നത് ലൈഫാണ്. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം സഹീൽ ബുഖാരിയിലുണ്ട്. അത് ഇങ്ങനെയല്ല ഉള്ളത്. അതൊരും ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. അത് ജിന്നുകൾ സംസാരിക്കുന്ന ഒരു ശബ്ദം ഉമർ റളിയല്ലാഹു അൻഹു കേട്ടതായി, ഒരു നബി വന്നിട്ടുണ്ട് എന്നർത്ഥത്തിൽ ജിന്നുകൾ വിളിച്ച് പറയുന്നതായി അദ്ദേഹം കേട്ട ഒരു സംഭവം പറയുന്നുണ്ട് ജാഹിലിയത്തിൽ. അള്ളാഹു ആലം, അതായിരിക്കാം അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്നെ പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായിരുന്നാലും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രതാപമുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ, അലൈഹി വസല്ലം റഹ്മത്തുള്ള, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ കുടുംബം അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇബ്നു ദഗിന്ന എന്ന് പറയുന്ന മുശ്രിക്ക് ഏറ്റെടുത്തതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മാവന്മാർ അദ്ദേഹത്തെ ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ സംരക്ഷണം, ഉമറിനെ ആരും ഉപദ്രവിക്കരുത് എന്നവർ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം നിങ്ങൾ നോക്കൂ. മറ്റുള്ള മുസ്ലിമീങ്ങൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 40-ാമത്തെ മുസ്ലിമാണ്. അതിനുമുമ്പ് 39 ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 40-ൽ ബാക്കിയുള്ള ആളുകളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഒന്ന് രണ്ട് ആൾക്കാർ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അബൂ താലിബ് സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇബ്നു ദഗിന്ന ഏറ്റെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് രണ്ട് മുസ്ലിമീങ്ങൾക്ക് മാത്രമേ മുശ്രിക്കുകളുടെ സംരക്ഷണമുള്ളൂ. ബാക്കിയുള്ള സ്വഹാബിമാർ മുഴുവൻ മർദ്ദിക്കപ്പെടുകയാണ്. അത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ അമ്മാവന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ സംരക്ഷണം ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അവരുടെ സംരക്ഷണത്തിലല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കാരണം ഞാൻ മാത്രം സുഖമായിട്ട് ജീവിക്കുക, മറ്റു മുസ്ലിങ്ങൾ തല്ലുകൊള്ള, ഇത് അദ്ദേഹത്തിന് സഹിച്ചില്ല. അങ്ങനെ അദ്ദേഹം പിന്നീട് അടികൊള്ളാൻ തുടങ്ങിയെന്നാണ്. കാരണം അദ്ദേഹം അടികൊള്ളുമ്പോൾ തിരിച്ചും അടിക്കുമായിരുന്നു. അങ്ങനെ മുശ്രിക്കുകൾക്ക് മുസ്ലിങ്ങളോടൊരു പേടിയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അതിനുശേഷം പരസ്യമായി മസ്ജിദുൽ ഹറാമിൽ മുസ്ലിങ്ങൾ നമസ്കരിക്കാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം പരസ്യമായി നമസ്കരിച്ചു. അതുപോലെ മറ്റുള്ളവരും പിന്തുടർന്നു. അതുപോലെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ടുണ്ടായ ഫലത്തെക്കുറിച്ച്. ഇമാം ബുഖാരി ഉദ്ധരിച്ച അസറാണ്. മാ സിൽന ഇസ്സ മുൻദു അസ്ലമ ഉമർ. ഉമർ ഇസ്ലാം സ്വീകരിച്ചത് മുതൽ ഞങ്ങൾ ഇസ്സത്തിലാണ്. അതുവരെ വളരെ പ്രയാസത്തിലായിരുന്നു മുസ്ലിങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി ഞങ്ങൾ ഇസ്സത്തിലാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതിനുമുമ്പ് പരസ്യമായി അവർക്ക് തവാഫ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, ഹറമിൽ നമസ്കരിക്കാൻ പറ്റിയിരുന്നില്ല. അതൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വരവോടുകൂടി തുടങ്ങി. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 27 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. നമുക്ക് നിങ്ങൾ സ്വഹാബത്ത് സ്വഹാബത്ത് മാത്രമല്ല ജാഹിലിയ കാലത്തിൽ അറബികൾ പോലും വളരെ ചെറിയ പ്രായത്തിലെ കച്ചവടവും അതുപോലെ തന്നെ മറ്റ് ജോലികളും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. 27 വയസ്സാകുമ്പോൾ അദ്ദേഹം അന്നത്തെ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുകയും അതിൽ സന്ധി സംഭാഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എത്ര ചെറിയ പ്രായത്തിൽ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും, അതിലും നമുക്ക് മാതൃകയുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ്. അതുപോലെ 40-ാമത്തെ മുസ്ലിമായിരുന്നു അദ്ദേഹം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ ഹിജ്റ, ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള അനുവാദം കൊടുത്തു. നുബുവത്ത് കിട്ടി 13 വർഷം കഴിഞ്ഞ്. അങ്ങനെ 20 സഹാബിമാരുടെ കൂടെ ഒരു സംഘത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെടുകയുണ്ടായി. അദ്ദേഹം മദീനയിലെത്തി, അവിടെ പിന്നീട് 10 വർഷം മദീനയിൽ ജീവിച്ചു. അതിനിടയിലുണ്ടായ എല്ലാ യുദ്ധങ്ങളിലും ഉമർ റളിയല്ലാഹു അൻഹു പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളിൽപ്പെട്ടതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു സ്വർഗമുണ്ട് എന്ന് ഉറപ്പ് പറഞ്ഞ 10 പേരിൽപ്പെട്ട ആളാണ്. അതുപോലെ പലതവണ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷഹീദ് എന്ന് പറഞ്ഞാൽ ഒരു ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, ഷഹീദ് എന്ന് ഒരാളെ പേരെടുത്ത് പ്രത്യേകം പറയരുത്. കാരണം അള്ളാഹുവിൻ്റെ വജുഹുദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ കലിമത്ത് ഉയരാൻ വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചയാളാണ് ഷഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മക്ലൂമിൻ യുക്ലമു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആർക്കാണോ പരിക്ക് പറ്റുന്നത്, രക്തം ചിന്തുന്നത്, അവൻ പരലോകത്ത് ആ രക്തവുമായി വരും, ആ രക്തത്തിന് കസ്തൂരിയുടെ സുഗന്ധമാകും എന്നാണ് പറഞ്ഞത്. ഇല്ല വയ്യത്തിയോമൽ ഖിയാമതി വരി വദമുഹു യസ് വജുർഹുഹു യസ് ഉബുദമൻ, അവൻ്റെ ആ മുറിവ് രക്തം വാർന്നുകൊണ്ടിരിക്കും. വരീഹു റീഹുൽ മിസ്ക് ലോനു ലോനുദ്ദം, അത് രക്തത്തിൻ്റെ നിറം മാത്രമായിരിക്കും, കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും എന്ന് പറഞ്ഞു. ആ ഹദീസിൽ നബിസ്വല്ലാസ്ലി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, മാമിൻ മക്ലൂമിൻ യുക്ലമു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആർക്കാണോ മുറിവ് പറ്റുന്നത് എന്നിട്ട് പറഞ്ഞു, വല്ലാഹു ആലമു ബിമൻ യുക്ലമു ഫീ സബീലിഹി, ആർക്കാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിക്ക് പറ്റിയത് എന്ന് അള്ളാഹുവിനെ അറിയുകയുള്ളൂ. കാരണം ഇഖ്ലാസ് ഉണ്ടോ എന്നുള്ളത് അള്ളാഹ്ക്ക് അറിയുള്ളൂ. അപ്പോൾ ഇഖ്ലാസോടുകൂടി യുദ്ധത്തിൽ മരിച്ച ആളാണ് ഷഹീദ്. പൊതുവായ അർത്ഥത്തിൽ ഭാഷാപരമായി നമുക്ക് പറയാം ഷുഹദാക്കൾ എന്ന് പറയാം എന്ന, എങ്കിലും ഒരാളെ പ്രത്യേകം ഇന്ന വ്യക്തി ഷഹീദാണ് എന്ന് പറയുന്നത് അത് അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് നമ്മൾ മുമ്പ് പറഞ്ഞു, ഉഹദ് മലയുടെ മുകളിൽ കയറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ അബൂബക്കറും ഉമറും ഉസ്മാനും ഉഹദ് മലയുടെ മുകളിൽ നിന്നപ്പോൾ ആ ഉഹദ് മല വറച്ചു. നുസാസം പറഞ്ഞു, ഉസ്ബത് ഉഹദ്, ഉഹദ് മലയെ നീ അടങ്ങി നിൽക്കുക, ഫഇന്നമ അലൈക നബിയുൻ വസ്ദീഖുൻ വശഹീദാൻ, ഒരു നബിയും സിദ്ദീഖും രണ്ട് ഷഹീദുമാണ് നിന്റെ മുകളിലുള്ളത്. പിന്നെ നബി ആരാണെന്ന് വ്യക്തമാണ്, സിദ്ദീഖ് ആരാണെന്നുള്ളത് അറിയപ്പെട്ടതാണ്. പിന്നെയുള്ളത് ഉമറും ഉസ്മാനുമാണ്. അപ്പോൾ ഇവർക്ക് അറിയാമായിരുന്നു അവർ ഷഹീദാകുമെന്ന്. ഉമർ റളിയല്ലാഹുവിനും ഉസ്മാൻ റളിയല്ലാഹുവിനും അറിയാമായിരുന്നു അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാകുമെന്ന്. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു മഹത്വമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവാണ്, വിവാഹബന്ധത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുപ്പമുള്ള ആളാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതിൽ നമുക്കറിയാം ബദറിൽ പങ്കെടുത്തവരോട് നിങ്ങളുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ പലരും പിന്തിരിഞ്ഞപ്പോൾ ഉറച്ചു നിന്ന് പോരാടിയ ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഹുനൈൻ യുദ്ധത്തിലും ബൈഅത്തു റിദ്വാനിലും ഇങ്ങനെയുള്ള എല്ലാ യുദ്ധങ്ങളും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുക്കാത്ത യുദ്ധങ്ങൾ, അങ്ങനെയുള്ള യുദ്ധത്തിന് ശരീഅത്ത് എന്ന് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത യുദ്ധത്തിന് ഗസ്വത്ത് എന്ന് പറയും, ഇങ്ങനെയുള്ള പല ശരീഅത്തുകളിലും ഉമർ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. പലതിൻ്റെയും അമീറായിരുന്നു അദ്ദേഹം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ 2 തവണ സ്വപ്നം കണ്ടിട്ടുണ്ട്. സ്വപ്നം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല അർത്ഥത്തിൽ ആ സ്വപ്നം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്താണ് കണ്ടത്? ഒരിക്കൽ അവിടെ നിന്ന് പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയാണ്, ബൈന അന നാഇം, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ, ഉതീതു ബിഖദഹിൻ ലബൻ, ഉതീതു ബിഖദഹി ലബൻ, ഒരു പാൽപാത്രം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു, ഫഷരിബ്തു, അങ്ങനെ ഞാൻ കുടിച്ചു, ഹത്ത ഇന്നി ല അറ അരിയ യഖ്റുജു ഫി അൽഫാരി, എത്രത്തോളം വെച്ചാൽ കുടിച്ചിട്ടുള്ള ആ ഒരു കുളിർമ കുടിച്ച് വയറ് നിറഞ്ഞാലുണ്ടാകുന്ന ആ ഒരു കുളിര് അതെൻ്റെ നഖങ്ങൾക്കിടയിലൂടെ ഞാൻ അനുഭവിച്ചു, അത്രമാത്രം പാൽ കുടിച്ചു എന്നർത്ഥം. സുമ അഅതൈതു ഫദ്ലി ഉമർ ബിൻ ഖത്താബ്, എന്നിട്ട് ആ കുടിച്ചതിൻ്റെ ബാക്കി ആ പാത്രം അതിലുള്ള പാല് ഞാൻ ഉമറിന് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഫമ അവ്വൽതുഹു യാ റസൂലല്ലാഹ്, എന്താണ് ഇതിൻ്റെ വ്യാഖ്യാനം, ഈ പാലിനെ എന്തായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇൽം, ഇൽമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്ത ഇൽമിൻ്റെ ബാക്കിയാണ് ഉമർ റളിയല്ലാഹു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഉമ്മത്തിൽ ഏറ്റവും ഇൽമുള്ള ആളുകളാണ് ഖുലഫ റാഷിദൂൻ. നബി സല്ലല്ലാഹു അലൈഹി കഴിഞ്ഞാൽ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹു. ചില പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും കൂടുതൽ ഇൽമുള്ളത് എന്ന് ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇൽമിൻ്റെ കാര്യത്തിൽ. പക്ഷേ നമുക്കറിയാം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്തുകൾ കുറവാണ്, ഫത്വകൾ കുറവാണ്. ഇമാം ഇബ്നു റജബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ബയാനു ഫളി ഇൽമി സലഫ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഈയൊരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അതായത് നാല് ഖലീഫമാരുടെയും ഫത്വകൾ കുറവാണ് എന്നതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം. ഇൽമ് എന്ന് പറഞ്ഞാൽ സംസാരമല്ല, ഒരാൾ കുറേ സംസാരിക്കുന്നു എന്നുള്ളതല്ല ഇൽമ്. നേരെ മറിച്ച് ഒരാളുടെ മനസ്സിൽ തട്ടിയ, അയാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ കാര്യം എന്താണോ അതാണ് ഇൽമ്. അപ്പോൾ ഒരുപാട് സംസാരിക്കുക എന്നതല്ല ഇൽമിൻ്റെ അടിസ്ഥാനം എന്ന് ഈ സംഭവത്തിന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു കൂടുതൽ സംസാരിക്കാതിരുന്നത്, ഇൽമ് പഠിപ്പിക്കാതിരുന്നത്? അദ്ദേഹം മുസ്ലിമീങ്ങളുടെ മറ്റ് കാര്യങ്ങൾ തിരക്കിലായിരുന്നു, രാജഭരണം, യുദ്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരക്കിലായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഇൽമുണ്ടെങ്കിൽ അയാൾ ആ ഇൽമ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇൽമില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകളോട് ഫിത്നകളുണ്ടാകുമ്പോൾ ചോദിക്കേണ്ടതില്ല, അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കുന്നവരോടാണ് ചോദിക്കേണ്ടത് എന്നുള്ളത് ശരിയല്ല. ഇൽമുള്ള ഒരാൾ ചിലപ്പോൾ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങാതെ ചിലപ്പോൾ അയാൾ എന്തെങ്കിലും കാരണം കൊണ്ട് എവിടെയെങ്കിലും ഒറ്റ കഴിയുന്നുണ്ടാകും. ചിലപ്പോൾ അയാൾക്ക് കൂടുതൽ ക്ലാസ്സും എഴുത്തും ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ചോദിക്കേണ്ടത് ഇൽമുള്ളവരോടാണ്. സഹാബത്ത് വലിയ വലിയ ഫിത്നകൾ ഉണ്ടാകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാറുള്ളത്. കാരണം ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ച പാല് അത് ഉമർ റളിയല്ലാഹു അൻഹു കൈമാറിയത്, അത് ഇൽമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഖ്യാനിച്ചത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സ്വപ്നം വിശദീകരിക്കുന്നത് കാണാം. അത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ശ്വാസം പറഞ്ഞു, ഞാൻ ഉറങ്ങുന്ന സമയത്ത് റഅയ്തു അന്നാസ യുഅറദൂന അലയ്യ, ജനങ്ങളെ എൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ തുടങ്ങി, ആളുകളെ എൻ്റെ മുന്നിൽ കാണിക്കാൻ തുടങ്ങി. വ അലൈഹിം ഖുമുസ്, അവരുടെയൊക്കെ ശരീരത്തിൽ ഖമീസുണ്ട്, നീളക്കുപ്പായമുണ്ട്. മിൻഹാ മാ യബ്ലുഗു സുദി, അതിൽ ചിലരുടെ വസ്ത്രം അവരുടെ മുല വരെ, നെഞ്ചുവരെ എത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിന് എത്ര ഇറക്കമുള്ളൂ, വളരെ കുറവാണ്. മറ്റുള്ള ചില ആളുകൾ മിൻഹ മദൂനദാലി, കുറച്ചുകൂടി ഇറക്കമുണ്ട്. വഅരിദ അലയ്യ ഉമറുൽ ഖത്താബ് അലൈഹി ഖമീസുൻ യജുറു, പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖമീസ് വലിച്ചയച്ചാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വപ്നം വ്യാഖ്യാനിക്കുകയാണ്. സഹാബത്ത് ചോദിച്ചു, ഫമ അവൽത്ത് ദാലിക്ക യാ റസൂലുള്ളാഹ്, എന്താണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം? അപ്പോൾ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചിലപ്പോൾ ആ കണ്ടത് അതുപോലെ അല്ല വ്യാഖ്യാനിക്കുക, ചിലപ്പോൾ അതിൻ്റെ ചില സൂചനകളായിരിക്കും സ്വപ്നം. ഇപ്പോൾ ഇവിടെ വസ്ത്രം വലിച്ചയക്കുക എന്ന് പറഞ്ഞാൽ ദാഹിറായ അർത്ഥത്തിൽ ഒരു മാസിയത്താണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്ദീൻ, ദീനാണത്. അതായത് ദീന് കുറവുള്ള ആളുകളുണ്ടാവും, കൂടുതലുള്ള ആളുകളുണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹുവിന് വളരെയധികം ദീനുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ വലിച്ചയച്ച് നടക്കാൻ മാത്രം ദീനുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇൽമും ദീനുമുള്ള ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിലൂടെ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരു ഫളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ജഅല ഹഖ അല ലിസാനി ഉമർ വ ഖൽബിഹി. ഇമാം തിർമിദി ഉദ്ധരിച്ചതാണ്. അള്ളാഹു തആല ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നാവിൽ അതുപോലെ അദ്ദേഹത്തിൻ്റെ കൽബിലും ഹക്ക് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റ് ഹദീസുകൾ അത് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന ഫീ മാ മളാ ഖബ്ലകും മിനൽ ഉമം, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഉമ്മത്തുകളിൽ ഉണ്ടായിരുന്നു മുഹദ്ദസൂൻ, ചില ആളുകൾ, അവർക്ക് അള്ളാഹു തആല ഒരു ബോധം കൊടുക്കും, മനസ്സിൽ തോന്നലുകൾ ഉണ്ടാക്കും, നല്ല കാര്യങ്ങൾ, ശരിയായ തീരുമാനങ്ങൾ അവരുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിക്കും. മുഹദ്ദസ് എന്ന് പറഞ്ഞാൽ സംസാരിക്കപ്പെടുന്നവനാണ്, എന്നാൽ അവരുടെ മനസ്സിലേക്ക് അള്ളാഹു തആല ഒരു പിന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കൊടുക്കും. വ ഇന്നഹു ഇൻ കാന ഫി ഉമ്മതി മിൻഹും, അങ്ങനെ ആരെങ്കിലും ഈ ഉമ്മത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഫഇന്നഹു ഉമറുൽ ഖത്താബ്, അത് ഉമറായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. പല നിർണായകമായ ഘട്ടങ്ങളിലും ഉമർ റളിയല്ലാഹുവിൻ്റെ തീരുമാനം അള്ളാഹു തആല ശരിവെച്ചതായിട്ട്, ഉദാഹരണത്തിന് ബദറിൽ പിടിച്ച ബന്ദികൾ, ബദർ യുദ്ധം കഴിഞ്ഞ് പിടിച്ച യുദ്ധത്തടവുകാർ, അവരെന്ത് ചെയ്യണമെന്ന് ചർച്ചയുണ്ടായി സ്വഹാബത്തിൻ്റെ ഇടയിൽ. അബൂബക്കർ റളിയല്ലാഹുവിന് പറഞ്ഞു അവരെ വിട്ടേക്കാം എന്ന് പറഞ്ഞു. അവർ ഇസ്ലാമിലേക്ക് വന്നേക്കും എന്നുള്ള പ്രതീക്ഷയിൽ അവരോട് ദയ കാണിച്ച് വിട്ടയച്ചാൽ അവർ ഇസ്ലാമിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. അബൂബക്കർ റളിയല്ലാഹുവിന് നമുക്കറിയാം വളരെ റഹ്മത്തുള്ള ഒരാളായിരുന്നു, ഒരു വെറുതെ വിടാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിനോടായിരുന്നു താല്പര്യം, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ തീരുമാനത്തോടെ താല്പര്യം. പക്ഷേ ഉമർ റളിയല്ലാഹുവിന് സമ്മതിച്ചില്ല, അവരെ കൊന്നേ പറ്റുകയുള്ളൂ. അതും ഓരോരുത്തരും അവനവൻ്റെ ബന്ധുക്കളെ കൊല്ലണം. മദീനയിലുള്ള മുഹാജിറുകൾ ഈ പിടിക്കപ്പെട്ട ആളുകളോട് വല്ല കുടുംബ ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധുവിനെ കൊല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനോട് ചായവോടുകൂടി നിൽക്കുന്ന സമയമാണ്. പക്ഷെ ആയത്തിറങ്ങി ഉമർ റളിയല്ലാഹുവിനെ ശരിവെച്ചുകൊണ്ട്. അതുപോലെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹിജാബിൻ്റെ ആയത്ത് ഉമർ റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, റസൂലെ താങ്കളുടെ അടുത്തേക്ക് പല ആളുകളും വരും, നല്ലവരും വരും മോശപ്പെട്ട ആളുകൾ വരും, അതുകൊണ്ട് താങ്കളുടെ ഭാര്യമാർക്ക് ഒരു ഹിജാബ് താങ്കൾക്ക് നിർദ്ദേശിച്ചുകൂടെ, അവർക്ക് ഹിജാബ് ധരിക്കാൻ കൽപ്പിച്ചുകൂടെ എന്ന് ഉമർ റളിയല്ലാഹുവിനെ പറയാറുണ്ടായിരുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വതാല ശരിവെച്ച് ഹിജാബിൻ്റെ ആയത്തിറങ്ങി. യാ അയ്യുഹ നബിയ്യ ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന, സൂറത്ത് അഹ്സാബിൽ ആയത്തിറങ്ങി. ഇങ്ങനെ പലതവണ ഉമർ റളിയല്ലാഹുവിൻ്റെ വാക്കുകൾക്ക് യോജിച്ച രീതിയിൽ വഹി ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിരുമതി ഉദ്ധരിച്ച ഹദീസാണ്, ലൗ കാന നബിയ്യൻ ബഅദി ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമർ റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു. അങ്ങനെ നബി ഉണ്ടാവുകയില്ല, അഥവാ ഉണ്ടാവുകയാണെങ്കിൽ ഉമർ ആകുമായിരുന്നു. അത്രമാത്രം ഇൽമും തഖ്വയും ഉള്ള ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇനി അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, അദ്ദേഹം നമുക്കറിയാം ഖുർആൻ ഹിഫ്ളാക്കിയ സ്വഹാബത്തിൽപ്പെട്ട ഒരാളാണ്, അതുപോലെ തന്നെ വഹി എഴുതുന്നയാളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് കച്ചവടം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ യുദ്ധവും മറ്റു കാര്യങ്ങളും അതിന് നേതൃത്വം കൊടുത്തിരുന്നു. അതോടൊപ്പം അദ്ദേഹം വഹി എഴുത്തുകാരിൽപ്പെട്ട ഒരാളുകൂടിയായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞ് അദ്ദേഹമാണ് ഖിലാഫത്ത് ഏറ്റെടുത്തത്. ആ സംഭവം നമ്മൾ പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആക്കണം അടുത്ത ഖലീഫ എന്ന് വസീയത്ത് ചെയ്തു. ഇത് ചില സഹാബിമാർ ചോദ്യം ചെയ്തു, കാരണം ഇത്ര പരുഷമായ സ്വഭാവമുള്ള ഒരാളെ ഖലീഫയാക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അബില്ലാഹി തുഖവ്വിഫൂനനി, നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ എന്നെ പേടിപ്പിക്കുകയാണോ. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അള്ളാഹുമ്മ ഇസ്തഖ്ലഫ്തു അലൈഹിം ഖൈറ അഹ്ലിക്, അള്ളാഹുവേ നിന്റെ അടിമകളിൽ വെച്ച് ഏറ്റവും നല്ല ആളെയാണ് ഞാൻ അവരുടെ ഖലീഫയാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളും എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുപോലെ അദ്ദേഹം ഖലീഫ ആയതിനു ശേഷവും ചില ആളുകൾ ഈ കാര്യം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇങ്ങനെ ചിലർ എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്കളുടെ വിഷയത്തിൽ. അവർ പറഞ്ഞു, ലഖദ് കാദ ബഅദു അന്നാസി അൻ യുഹീദ ഹാദൽ അംറ അൻക, ഈ ഖിലാഫത്ത് താങ്കളിൽ നിന്ന് മാറ്റാൻ ചില ആളുകൾ ശ്രമിച്ചിരുന്നു എന്ന് ഒരാൾ വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, വമാദാക്ക, അതെന്താണ് കാരണം. അദ്ദേഹം പറഞ്ഞു, യസ്ഉമൂന അന്നക ഫള്ളുൻ ഗലീദ്, നിങ്ങൾ ഒരു പരുഷ പ്രകൃതമുള്ള ആളാണ് എന്നവർ പറയുന്നുണ്ട്, അതുകൊണ്ട് വേറെ ഒരാളെ ഖലീഫയാക്കാം എന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട് ഉണ്ടായിരുന്നു. കാല, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ഉമർ റളിയല്ലാഹുവിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു അസറാണ്. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ മലഅ ഖൽബി ലഹും റഹ്മ, എൻ്റെ കൽബിൽ അവരോട് റഹ്മത്ത് കൊണ്ട് നിറച്ച അള്ളാഹുവിന് സ്തുതി, എന്ന് പറയുന്നത് മുസ്ലിമുകളോട് എൻ്റെ കൽബിൽ റഹ്മത്താണ്. വമലഅ ഖുലൂബഹും ലീ റുബൻ, അവരുടെ മനസ്സിൽ എന്നോട് എന്നെക്കുറിച്ച് പേടിയും ഉണ്ടാക്കി അള്ളാഹു. അപ്പോൾ ഈ പാരുഷ്യം എന്ന് പറയുന്നത് അവരുടെ മനസ്സിലേ ഉള്ളൂ, എൻ്റെ മനസ്സിൽ അങ്ങോട്ട് അങ്ങനെയൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഇങ്ങനെയാക്കിയ അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത്, അദ്ദേഹം 10 വർഷം ഭരണം നടത്തി. 4 ഖലീഫമാരിൽ ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയത് ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഭരണം അത് പറയാൻ മാത്രം പറഞ്ഞാൽ തീരാത്തത്രയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൽ സംഭവിച്ച ഇസ്ലാമിൻ്റെ മുന്നേറ്റം എത്രത്തോളം വെച്ചാൽ ചില പഠനങ്ങളിൽ പറയുന്നത്, ചില എഴുത്തുകാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളത്, ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ ഇസ്ലാമിക രാജ്യത്തിൻ്റെ അതിർത്തി വികസിച്ചതിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് എവിടെയൊക്കെ ഇസ്ലാം എത്തി, ആ 10 വർഷം കഴിഞ്ഞപ്പോഴുള്ള ഭൂപടം പരിശോധിച്ചിട്ട് അദ്ദേഹം ഭരിച്ച ദിവസങ്ങളും അതുപോലെ ഭരിച്ച കാലയളവും കണക്കുകൂട്ടി നോക്കിയാൽ ഒരു ദിവസം 25 കിലോമീറ്റർ എന്നുള്ള അളവിൽ ഇസ്ലാമിക രാജ്യം മുസ്ലിം രാജ്യം വികസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ യൂറോപ്പിൽ എത്തിയിട്ടുണ്ട്. അർമീനിയ, അത് ഉമർ റളിയല്ലാഹു ഖിലാഫത്തിൽ ഇസ്ലാമിലേക്ക് വന്ന രാജ്യമാണ്. ഇതുപോലെ ഇന്ത്യയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല രാജ്യങ്ങളും ലോകത്തിൻ്റെ 1% ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ കീഴിൽ വരികയുണ്ടായി. അദ്ദേഹമാണ് ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന പേര് സ്വീകരിച്ചത്. അബൂബക്കർ റളിയല്ലാഹുവിനെ ഖലീഫത്ത് റസൂലില്ലാ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലം മുതൽ പിന്നീട് മുസ്ലിം ഖലീഫമാരെയൊക്കെ അമീറുൽ മുഅ്മിനീൻ എന്നാണ് വിളിക്കുന്നത്. ഈ സമ്പ്രദായം തുടങ്ങിയത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു, അദ്ദേഹം കീഴടക്കിയ രാജ്യങ്ങൾ ഷാം, ഇറാഖ്, മിസ്ർ, അതുപോലെ ജസീറത്തുൽ അറബിലുള്ള മറ്റ് രാജ്യങ്ങൾ, അതുപോലെ അർമീനിയ, അദർബൈജാൻ, ഇറാൻ, അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളും, ഖുറാസാൻ, ഖുറാസാനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖുറാസാൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, അതിൽപ്പെട്ടു. അതിനെക്കുറിച്ച് 2 അഭിപ്രായമുണ്ട്. ഏതായാലും ഇത്രയും നാടുകൾ അദ്ദേഹം യൂറോപ്പും ഏഷ്യയും ഇതിൻ്റെ ബഹുഭൂരിഭാഗം രാജ്യങ്ങളും ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിന് കീഴിൽ വന്നു. അദ്ദേഹം ഒരാളെ ഖലീഫയാക്കിയാൽ, ഒരാളെ ഗവർണറാക്കിയാൽ, ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു ഗവർണർ നിശ്ചയിച്ചാൽ ആ ഗവർണർക്ക് കത്തെഴുതുമായിരുന്നു. എന്താണ്? വളരെ വില കൂടിയ വാഹനം ഉപയോഗിക്കാൻ പാടില്ല. അന്നത്തെ മൃഗങ്ങളാണ് വാഹനം, അതിൽ വില കൂടിയ ഇനമായിട്ടുള്ള മൃഗങ്ങൾ വാഹനമായി ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ഏറ്റവും മുന്തിയ ഭക്ഷണം കഴിക്കാൻ പാടില്ല. വളരെ മിനുസമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. ആവശ്യക്കാർക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത വിധത്തിൽ വാതിലടിച്ച് വീട്ടിലിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടത്തുന്ന ഓഫീസുകളുണ്ടെങ്കിൽ അവിടെ ആരെയും തടയാൻ പാടില്ല. ആവശ്യമായി വരുന്ന ആളെ തടയാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം എഴുതും. അതിലെന്തെങ്കിലും ഒന്ന് ചെയ്താൽ ആ ഗവർണർ അദ്ദേഹം ശിക്ഷിക്കുമായിരുന്നു, ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കുമായിരുന്നു. അതുപോലെ തന്നെ തറാവീഹ് നമസ്കാരം തുടങ്ങിയത്, ജമാഅത്തായി സ്ഥാപിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചതാണ്, പിന്നീട് അത് നിർത്തിവെച്ചു. പിന്നീട് അത് തുടങ്ങിയത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ തന്നെ ഹിജ്റ വർഷം തുടങ്ങിയത് അദ്ദേഹമാണ്. നമുക്കറിയാം നമ്മുടെ മാസങ്ങൾ മുഹറം, സഫർ, ഈ മാസങ്ങൾ എന്നോ മുമ്പുള്ളതാണ്. അള്ളാഹു തആല ആകാശഭൂമികൾ സൃഷ്ടിച്ച കാലം മുതലുള്ളതാണ്. ഇന്ന ഇദ്ദത്ത് ഷുഹൂരി എന്തല്ലാഹി യോമ ഖലഖ സമാവാത്തി, ഇന്ന ഇദ്ദത്ത് ഷുഹൂരി എന്തല്ലാഹി ഇസ്നാ അശറ ഷഹ്റൻ ഫി കിതാബില്ലാ യോമ ഖലഖ സമാവാത്തി വൽ അർദ്. ആകാശഭൂമികൾ സൃഷ്ടിച്ചത് മുതൽ 12 മാസങ്ങളാണുള്ളത്. എന്നാൽ ഹിജ്റ വർഷം ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയത്, ഒരു വർഷം ഉണ്ടായിരുന്നില്ല, മാസം പറയും. അങ്ങനെ മുഹറം മുതൽ തുടങ്ങി ദുൽഹജ്ജായിട്ട് വീണ്ടും മുഹറം എന്ന് പറയും. പക്ഷെ വർഷത്തിൻ്റെ കണക്ക് പറയാറില്ല. വർഷം അവർ പറയാം ആമുൽ ഫീൽ, അല്ലെങ്കിൽ ആമുൽ ഫീൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വർഷം, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞിട്ട് അതിനോട് താരതമ്യം ചെയ്തിട്ടാണ് വർഷം പറയാറുണ്ട്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ലോകം മുഴുവൻ ഇസ്ലാം പ്രചരിച്ചു. അപ്പോൾ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ചിലപ്പോൾ കത്തെഴുതേണ്ടി വരും, മുസ്ലിം രാജ്യത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, ഒരുമിച്ച് കൂടി ഇരിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഡേറ്റ് എഴുതേണ്ട ആവശ്യം വന്നു. അപ്പോൾ എങ്ങനെയാണ് ഡേറ്റ് എഴുതേണ്ടതെന്നുള്ള ചർച്ച ഉണ്ടായി. മാസം മാത്രം എഴുതിയതുകൊണ്ട് കാര്യമില്ല, വർഷം എഴുതണം. അപ്പോൾ വർഷം എഴുതാനൊരു ഏകീകൃതമായ രീതി വേണം. അപ്പോൾ മക്കയിൽ ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദൂരെയുള്ള നാട്ടുകാർക്ക് മനസ്സിലാവണം തന്നെ ഇല്ല, ആ സംഭവം ചിലപ്പോൾ അവിടെ അറിയപ്പെട്ടതാവണമെന്നില്ല. അങ്ങനെ സഹാബത്ത് ഷൂറ കൂടി. അപ്പോൾ വർഷത്തിൻ്റെ തുടക്കം ഏത് മാസമാണ് എന്ന് ചർച്ച ഉണ്ടായി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്തും കൂടി അവസാനം അവർ എത്തിച്ചേർന്നത് ഹിജ്റ അവലംബമാക്കിയിട്ട്, ഹിജ്റ പോയ വർഷം ഒന്നാമത്തെ വർഷം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇസ്ലാമിക കലണ്ടർ ഉണ്ടാക്കി. അത് അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന ഒരു വലിയ സംഭവമാണ്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയൊരു കാര്യമാണ്, അദ്ദേഹം രാത്രിയിൽ ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കാറുണ്ടായിരുന്നു. ജനങ്ങളുടെ വിവരം അന്വേഷിക്കാൻ വേണ്ടി രാത്രിയിൽ മദീനയിൽ ഇറങ്ങി നടക്കാറുണ്ടായിരുന്നു. അതുപോലെ കള്ളുകുടിക്ക് 80 എന്നുള്ള ശിക്ഷ ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയതാണ്. അതുപോലെ തന്നെ സൈന്യങ്ങൾ, മുസ്ലിം രാജ്യത്തിന് ഒരു ഔദ്യോഗിക സൈന്യം ഉണ്ടാക്കിയത് ഉമർ റളിയല്ലാഹു അൻഹു. അതിനു മുമ്പ് ഖലീഫ കൽപ്പിക്കും, ജനങ്ങളൊക്കെ കൂടി ഇറങ്ങി യുദ്ധത്തിന് പോകും, അങ്ങനെയായിരുന്നു. അതല്ലാതെ ഒരു ഔദ്യോഗികമായ സൈന്യം, അവർക്ക് ശമ്പളം, അവർക്ക് അവരുടെ പേരൊക്കെ എഴുതി വെച്ചുള്ള രേഖ, ഇതൊക്കെ ഉണ്ടാക്കിയത് ഉമർ മഹത്താബ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാ മുസ്ലിമീങ്ങൾക്കും അദ്ദേഹം ശമ്പളം കൊടുക്കുമായിരുന്നു. എല്ലാവർക്കും മാസത്തിൽ ചെലവിന് അദ്ദേഹം പൈസ കൊടുക്കുമായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ പേര് സാധാരണ പണിക്കാരുടെ കൂടെ, ഓരോ ജോലി ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചുള്ള ശമ്പളമാണ് കൊടുക്കുന്നത്. അദ്ദേഹം കൂലിപ്പണിക്കാരുടെയും അതുപോലെ ഏറ്റവും താഴെക്കടയിലുള്ള ആളുകളുടെ കൂട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന് എണ്ണിയിരുന്നത്. അങ്ങനെ ഏറ്റവും കുറഞ്ഞ ശമ്പളമായിരുന്നു അദ്ദേഹം വാങ്ങിയിരുന്നത്. ഈ ലിസ്റ്റിൽ പേരെഴുതിയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ഖറാബത്തിൻ്റെ, കുടുംബത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ബനു ഹാഷിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലുൽ ബൈത്തിൽ ആളുകൾ ആദ്യം, പിന്നെ അവരോട് കുടുംബം കൊണ്ടടുത്ത ആളുകൾ, അതിനുശേഷം അങ്ങനെയായിരുന്നു അദ്ദേഹം മുസ്ലിമീങ്ങളുടെ പേര് അദ്ദേഹത്തിൻ്റെ രേഖകൾ എഴുതി വച്ചിരുന്നത്. അതുപോലെ ഷാമിലേക്ക് യഹൂദികളെ നാടുകടത്തി, മദീനയിലുണ്ടായിരുന്ന യഹൂദികളെ ഷാമിലേക്ക്, സിറിയയിലേക്ക് നാടുകടത്തി. അതുപോലെ തന്നെ നജ്റാനിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ കൂഫയിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണത് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുണ്ട്, ലാ യജ്തമിഉ ദീനാനി ഫീ ജസീറത്തുൽ അറബ്, ജസീറത്തുൽ അറബിൽ രണ്ട് ദീൻ ഒരുമിച്ചുണ്ടാകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യം നടപ്പിലാക്കിയത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം സ്വയം അധ്വാനിക്കുമായിരുന്നു മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി. ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പൊതു ആവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം സ്വന്തം തടി കൊണ്ട് അധ്വാനിക്കുമായിരുന്നു. ഉദാഹരണത്തിന് സക്കാത്തിൻ്റെ കന്നുകാലികൾ, സക്കാത്തായിട്ട് പിരിച്ചെടുത്ത കന്നുകാലികളൊക്കെ മേയ്ക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഇങ്ങനെ വെയിലത്ത് നിന്ന് ഒട്ടകങ്ങളൊക്കെ നോക്കി അതിൻ്റെ എണ്ണവും കണക്കൊക്കെ എഴുതി വെക്കുമായിരുന്നു സക്കാത്തിന് വേണ്ടി പിരിച്ചുകൊണ്ടുവന്ന ഒട്ടകം. അങ്ങനെ ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോൾ അദ്ദേഹം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അമാ സമിഅ്ത ഖൗല ഇബ്നു ശുഐബിൻ ഫി കിതാബില്ലാഹ്, ഖുർആനിൽ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ആ കഥയിൽ ആ പെൺകുട്ടി തന്റെ ഉപ്പയോട് പറയുന്നത് കേട്ടിട്ടില്ലേ? വെള്ളം കോരി കൊടുത്ത ആ പെണ്ണ്, ഇന്ന ഖൈറ മൻ ഇസ്തജർത്തൽ ഖവിയുൽ അമീൻ, ഒരു ജോലിക്ക് ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലത് അൽ ഖവിയു അൽ അമീൻ, ആ ജോലി ചെയ്യാനുള്ള ഖുവത്തുള്ള ആള്, അതുപോലെ അമാനത്തുള്ള ആൾ, ഇങ്ങനെയുള്ള ആളുകളെയാണ് ജോലികൾ ഏൽപ്പിക്കേണ്ടത് എന്ന് താങ്കൾ കേട്ടിട്ടില്ലേ? വയുഷീർ ബിയദിഹി ഇലാ ഉമർ, എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഹാദാ ഹുവൽ ഖവിയുൽ അമീൻ, ഇതാണ് അൽ ഖവിയുൽ അമീൻ എന്ന് പറയുന്നത് എന്ന് പറയുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം സാധുക്കളായ ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് ആരും നോക്കാനില്ലാത്ത അനാഥകൾ, അതുപോലെ വിധവകൾ, മരിക്കുന്നതിന് മുമ്പ് അവസാന കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ്, ലഇൻ സല്ലമനില്ലാ, ഈ അപകടത്തിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷിച്ചാൽ, അദ്ദേഹത്തെ കുത്തി പരിക്കേൽപ്പിച്ചതാണ്, ഇതിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷിക്കുകയാണെങ്കിൽ ഇറാഖിലുള്ള വിധവകൾ, അവര് പിന്നെ അവർക്ക് ആരുടെ മുന്നിലും കൈനീട്ടേണ്ടാത്ത അവസ്ഥയിൽ ഞാൻ അവരെ ആക്കും, എല്ലാവർക്കും ജീവിതകാലം മുഴുവൻ വേണ്ടത് ഞാൻ കൊടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉമർ റളിയല്ലാഹുവിന്റെ സീറയിൽ കാണാം, പണ്ഡിതന്മാർ പറഞ്ഞതായി ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ അദ്ദേഹമൊക്കെ പറഞ്ഞതായിട്ട് കാണാം. ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞത്, മുസ്ലിമീങ്ങളുടെ കാര്യം ഏറ്റെടുത്തതിന് ശേഷം, അതായത് ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം സ്വപ്നസ്ഖലനം കൊണ്ട് ഞാൻ പരീക്ഷിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട്. അത് ഉലമാക്കൾ പറയുന്നത് അദ്ദേഹം അത്രമാത്രം രാജ്യം നീതിപൂർവ്വം ഭരിക്കുന്ന കാര്യത്തിലും അതുപോലെ മുസ്ലിമുകൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന കാര്യത്തിലും മുഴുകിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെ അടുത്ത് പോകാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല. അത്രത്തോളം ഈ ഉമ്മത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സ്വയം ത്യജിച്ച, സ്വന്തം ജീവിതം മാറ്റിവെച്ച ഒരാളായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അവരുടെയൊക്കെ ഖിദ്മത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ഹിദായത്തിൻ്റെ ഒരു സബബ്. ഈ സ്വഹാബത്തിൻ്റെ ഇങ്ങനെയുള്ള ത്യാഗങ്ങളാണ് നമ്മളൊക്കെ ഈ ദീനിൽ ജനിക്കാനുള്ള ഒരു സബബ്. കാരണം അവരുടെ ദാവത്തിൻ്റെ പ്രകാശമാണ് ലോകത്തേക്ക് പ്രചരിച്ചത്, അതാണ് കൈമാറി കൈമാറി നമ്മുടെ അടുത്ത് എത്തിയത്. അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് അതിനർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഹാബത്തിനെ അറിയുക, അവരുടെ അസറുകൾ പഠിക്കുക, അവരെ അനുകരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, അത് സുന്നത്തെ ഒരു കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ. ബാക്കി ഇൻഷാല്ലാ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അടുത്തൊരു ദിവസം വായിക്കാം. അല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലം അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദ് വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.